2024 നവംബർ 3 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്തി കൗമുദിയുടെ 4 പേജിൽ നിന്ന് വായിക്കുന്നു. രാഹുൽ, അഭിനയം എന്ന് തോന്നിയില്ല. ദയാഭാരതി എന്ന സിനിമയിൽ നായക വേഷവുമായി വരുന്ന ഗസൽ ഗായകൻ ഹരിഹരൻ സംസാരിക്കുന്നു. ലോകപ്രശസ്തനായ ഗസൽ ഗായകൻ എന്ന വിലാസത്തിൽ നിന്ന് മലയാള സിനിമയിൽ ആദ്യമായി നായകവേഷത്തിൽ ഹരിഹരൻ. ദയാഭാരതി എന്ന ചിത്രത്തിലൂടെയാണ് പുതിയ വേഷപ്പകർച്ച. ഗസൽ സംഗീതത്തെക്കുറിച്ചും അഭിനയ അനുഭവത്തെക്കുറിച്ചും ഹരിഹരൻ കേരള കൗമുദിയോട് സംസാരിക്കുന്നു. മനോജ് വിജയരാജ് എഴുതുന്നു. ദയാഭാരതി സിനിമയിൽ നായകനാകാൻ ആകർഷിച്ചത് എന്ത്? കഥയാണ് ആകർഷിച്ചത്. കാട്ടിനുള്ളിലെ ആദിവാസി കോളനിയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു ഏകാധ്യാപികയുടെ കഥയാണ് സിനിമ പറയുന്നത്. ഊരിലെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചൂഷണങ്ങൾക്കെതിരെ ചോദ്യമുയർത്തുകയും ചെയ്ത അധ്യാപിക കൊല്ലപ്പെടുന്നു. തുടർന്ന് അവരുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി മറ്റൊരു അധ്യാപിക അവിടേക്കെത്തുന്നു. യഥാർത്ഥ സംഭവങ്ങളെ സിനിമയായി ആവിഷ്കരിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ആനവേട്ടയും ഖനനവും പോലെ നിരവധി സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു സിനിമ. താമസിക്കാൻ നല്ല വീടോ വൈദ്യുതിയോ വെള്ളമോ ഇല്ലാതെ ദുരിതമനുഭവിക്കുന്ന ആദിവാസി ഊരുകളുടെ കഥ. എപ്പോഴും വന്യജീവികളെ പേടിച്ച് ജീവിക്കുന്നവർ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ഹരിഹരന്റെ വേഷമാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് എന്റെ കഥാപാത്രം ഊരിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. എനിക്ക് ഏകദേശം 10 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ക്യാമറയ്ക്ക് മുമ്പിലുണ്ടായ അനുഭവം. സിനിമയിലോ ആൽബത്തിലോ ഞാൻ പാടുമ്പോൾ അതിന്റെ വീഡിയോ നോക്കിയിരിക്കും. ഇതെന്റെ ആദ്യ മലയാള സിനിമയാണ്. അതിനു മുന്നേ പവർ ഓഫ് വിമൻ എന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചു. സ്വയം വിമർശിക്കാറുണ്ട്. പക്ഷേ ദയാഭാരതിയുടെ ചിത്രീകരണം ഒരുപാട് ആസ്വദിച്ചു. കാട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അതൊരു മികച്ച അനുഭവമായിരുന്നു. സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. മലയാള സിനിമയിലെ അഭിനേതാക്കളെല്ലാം മികച്ചതാണ്. അവർ അഭിനയിക്കുകയാണെന്ന് തോന്നിയതേയില്ല. ഗസൽ സംഗീതത്തോട് ഇത്രമാത്രം ആഭിമുഖ്യം പുലർത്താൻ കാരണം എന്റെ ആദ്യ പ്രണയമാണ് ഗസൽ. ഗസലുകൾക്ക് ഈണവും വരികളുമുണ്ട്. സാധാരണ ഒരു ഗാനം പോലെ ഗസൽ പാടാനാകും. മറ്റു ചില ഗസലുകൾ പൂർണ്ണമായും രാഗധാരിയോടെ പാടാം. ഞാൻ ഖായൽ പഠിച്ചിട്ടുണ്ട്. ഗസലുകളിൽ ഖായൽ ആലാപനം ഉപയോഗിക്കാൻ കഴിയും. ഞാനൊരു സംഗീത സംവിധായകനുമാണ്. ഞാൻ പാടിയ ഗസലുകളെല്ലാം കമ്പോസ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഗസലുകളിൽ എനിക്ക് 100% സർഗവൈഭവം കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഗസലുകൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായത്. ഗസലിന്റെ വരികൾ പ്രശസ്ത കവികളുടെ ആയിരിക്കും. പക്ഷേ സംഗീത സംവിധായകനും ഇംപ്രവൈസേഷനും എന്റേതായിരിക്കും. ഗസലുകൾ ലൈവായി പാടുന്നത് വളരെ മനോഹരമായ ഒരു കലയാണ്. ഗസൽ കേൾക്കുന്ന ഓരോരുത്തർക്കും അത് അവർക്കായി പാടുന്നതാണെന്ന് കരുതും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള സംഭാഷണമാണ് ഗസൽ. പത്മശ്രീ ഉൾപ്പെടെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ ഏത് അംഗീകാരത്തിനാണ് കൂടുതൽ തിളക്കം? അടിസ്ഥാനപരമായി എൻ്റെ സംഗീതത്തിനാണ് ഈ അവാർഡുകൾ ലഭിച്ചത്. എനിക്കല്ല, എൻ്റെ സംഗീതം ജനങ്ങൾ അംഗീകരിച്ചു. അവരുടെ അംഗീകാരവും പ്രശംസയുമാണ് എനിക്ക് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും പത്മശ്രീയും നേടിത്തന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും ആരാധകരുടെ സ്നേഹത്തിനും എനിക്ക് ലഭിച്ച അവാർഡുകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എന്നും വിനീതനായിരിക്കും. അടുത്ത വർഷം 70 പ്രവേശിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു തോന്നലേയില്ല. വയസ്സ് വെറുമൊരു സംഖ്യ മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ വയസ്സിനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കണം. നമ്മുടെ ഉള്ളിലെ കുട്ടിയെ എന്നും സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എന്നും ആ കുട്ടിത്വം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അത് ജീവിതത്തെ സന്തോഷപ്രദവും വെല്ലുവിളികൾ നിറഞ്ഞതും അത്ഭുതകരവുമാക്കി മാറ്റുന്നു. അങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് എല്ലാവർക്കും നൽകാനുള്ള ഉപദേശം. നിങ്ങൾ ആരോഗ്യവും ശ്രദ്ധിക്കുക, നല്ല ആരോഗ്യം നിലനിർത്തുക. നല്ല ആരോഗ്യം ഉള്ളിടത്തോളം പ്രായം കൂടുന്നത് നമ്മളെ ബാധിക്കില്ല. അത് നമ്മളെ ബാധിക്കാത്തിടത്തോളം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും. തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെ? അച്ഛൻ്റെ കുടുംബം തിരുവനന്തപുരത്താണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകിലെ പുത്തൻതെരുവിലായിരുന്നു അച്ഛൻ്റെ വീട്. ഞാനും അച്ഛനും അമ്മയും ബോംബെയിലായിരുന്നു താമസം. അച്ഛൻ ഭാഗവതരായിരുന്നു. ഷൺമുഖാനന്ദ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പ്രിൻസിപ്പൽ. അച്ഛൻ്റെ വിദ്യാർത്ഥിയായിരുന്നു അമ്മ. എല്ലാ അവധിക്കാലത്തും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകുമായിരുന്നു. പുത്തൻതെരുവിന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പ്രസാദം വാങ്ങാൻ ഓടുമായിരുന്നു. ഒരുപാട് ക്ഷേത്രങ്ങൾ ഓർമ്മയിലുണ്ട്. കടയിൽ പോയി മിഠായി വാങ്ങി കഴിക്കുന്നതും നേന്ത്രപ്പഴം കഴിക്കുന്നതും ചിപ്സ് കഴിക്കുന്നതും ഇന്നും ഓർക്കുന്നു. ഇപ്പോഴെനിക്ക് തിരുവനന്തപുരത്ത് പോകുന്നതും ഇഷ്ടമാണ്. തിരുവനന്തപുരം ഒരു നൊസ്റ്റാൾജിയാണ്.